യോനായുടെ ജീവിതത്തെക്കുറിച്ചാണല്ലോ നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യോന ചിന്തിച്ചു ദൈവം തന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുകയാണെന്ന്. താൻ ഒരിക്കലും പോകുവാൻ ആഗ്രഹിക്കാത്ത നിനവെ പട്ടണത്തിലേക്ക് പോകുവാനും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുവാനും തന്നോട് പറയുന്നത് അന്യായമായി യോനായ്ക്ക് അനുഭവപ്പെട്ടു. തന്റെ സ്വന്തം വഴി സ്വാതന്ത്ര്യം എന്ന് തോന്നിയത് തന്നെ യോന തെരഞ്ഞെടുത്തു. പക്ഷെ അത് നാശത്തിലാണ് കലാശിച്ചത്. ദൈവവഴികളാണ് എപ്പോഴും സ്വാതന്ത്ര്യത്തിന്റെ വഴികൾ. അത് തെരഞ്ഞെടുക്കുന്നവർ സ്വതന്ത്രരായി ജീവിക്കും. ദൈവനിയോഗപ്രകാരം കടലിൽ വീണ യോന മത്സ്യത്തിന്റെ വയറ്റിലായതാണ് നാം കഴിഞ്ഞ ദിവസം പഠിച്ചത്. മത്സ്യത്തിന്റെ വയറ്റിൽ യോന ജീവനോടെ ആയിരുന്നില്ല എന്ന് നാം പല തെളിവുകൾ കണ്ട് മനസ്സിലാക്കിയല്ലോ. രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും അഞ്ചാം വാക്യം തൊട്ട് ഇന്ന് പഠിക്കാം. യോനായുടെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ഞാൻ വായിക്കട്ടെ. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽ പുല്ല് എന്റെ തലപ്പാവായിരുന്നു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ എങ്ങനെയായിരുന്നു എന്ന് നാം കണ്ടു. അവിടെ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് പോകുന്ന സമയത്ത് അവൻ പ്രാർത്ഥിച്ചതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ച ആ പ്രാർത്ഥനയുടെ തുടർന്നുള്ള ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു. ഇവിടെ പ്രവാചകൻ പറയുന്നത് ഞാൻ ആകെ നനഞ്ഞ് കുതിർന്നു, ആഴി എന്നെ ചുറ്റി, കടൽ പുല്ല് എന്റെ തലപ്പാവായിരുന്നു. ഈ കടലാന കടൽ പുല്ല് തിന്നുകയായിരുന്നു. 25 അടി വരെ നീളമുള്ള കടൽ പുല്ല് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കടലാനയുടെ വയറ്റിൽ നിറയെ ഇതായിരുന്നു. യോന പറയുന്നു അതെല്ലാം എന്റെ തലയിൽ ചുറ്റിയെന്ന്. നിങ്ങൾ ചിന്തിക്കുന്നു യോനായ്ക്കൊരു നല്ല ആനന്ദകരമായ 2-3 ദിവസങ്ങളായിരുന്നു മത്സ്യത്തിന്റെ വയറ്റിലെന്ന്. ഒന്ന് വിശ്രമിക്കുവാനും വല്ലതും വായിക്കുവാനും സ്വസ്ഥമായിരുന്നു എന്ന് പ്രാർത്ഥിക്കുവാനും കിട്ടിയ സമയം എന്നാണോ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് അവൻ നമ്മെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. അവൻ ഏറ്റവും ആഴത്തിലേക്ക് താഴ്ത്തപ്പെട്ടു. അതെ, മരിച്ച അവസ്ഥ. 6-ാം വാക്യം, ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങിയെന്ന്, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. യോന ഇവിടെ മരണത്തിന്റെ ഓടാമ്പലുകളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ പറയുന്നു നീയോ എന്റെ ദൈവമായ യഹോവേ എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. കുഴി എന്നത് മരണത്തെ കാണിക്കുന്നു. ദ്രവത്വം എന്ന അർത്ഥവും ഈ ഭാഗത്തിനുണ്ട്. തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിച്ചില്ല എന്ന് പെന്തക്കോസ് നാളിൽ വിശുദ്ധ പത്രോസ് വിളിച്ചു പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദം തന്നെയാണ് 6-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണത്തിലുള്ള ഒരത്ഭുതം, അവിടുന്ന് മരിച്ചപ്പോൾ അവന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല എന്നുള്ളതാണ്. യേശുവിന്റെ അനുഭവവും യോനായുടെ അനുഭവവും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ്. യോന കുഴിയിലിറങ്ങി, അല്ലെങ്കിൽ ദ്രവത്വം കണ്ടു. നാം വായിച്ചത് എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എന്നാണ്. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ നാം വായിക്കുന്നത് യോന മരിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു പ്രസ്താവനയാണ്. ഇവിടുത്തെ അത്ഭുതം മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം പഴയ നിയമത്തിലുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മരക്ഷയുടെ 2 തൂണുകളിൽ ഒന്നാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം എന്നത്. സഭയുടെ പെട്ടകം സ്ഥിതി ചെയ്യുന്ന 2 തൂണുകൾ ക്രിസ്തുവിന്റെ മരണവും ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ്. ഇവ രണ്ടും പഴയ നിയമത്തിൽ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട്. ഇത് യോനായുടെ പുസ്തകം ഇവിടെ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പഠിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു, എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. ഈ ഭാഗത്തിന്റെ ഒരു സാധാരണ വിശദീകരണം എന്തെന്നാൽ, യോനായെ മത്സ്യം വിഴുങ്ങിയപ്പോൾ അവനാകെ പരിഭ്രാന്തനായി. മത്സ്യത്തിന്റെ വായിൽ ആയെന്ന് മനസ്സിലായ ഉടനെ തന്നെ രക്ഷിക്കുന്നതിനായി ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുവാൻ യോന തുടങ്ങി. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചുപോയി. എന്നിട്ട് അവൻ പറയുന്നു, ഞാൻ യഹോവയെ ഓർത്തു. ഇത് അവൻ തന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോഴാണ് സംഭവിച്ചത്. 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോൾ ഉണ്ടായ സ്വയപരിശോധനയുടെയും കുറ്റബോധത്തിന്റെയും പശ്ചാത്തലത്തിൽ യോനായ്ക്കുണ്ടായ അനുഭവമാണ് ഇതെന്ന് പറയരുതേ? തുടർന്ന് അടുത്ത വാക്യത്തിൽ യോന ഒരു പ്രസ്താവന നടത്തുന്നു. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനേകം നീതിവാക്യങ്ങളിൽ ഒന്നാണിത്. 8-ാം വാക്യം, മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഈ വാക്യത്തിന് തൃപ്തികരമായൊരു വിശദീകരണത്തിലേക്ക് എത്തുവാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചു, പക്ഷേ എന്നെ കൊണ്ടത് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയുവാൻ. എന്തായിരുന്നാലും എനിക്കറിയാവുന്ന വിശദീകരണം ഞാൻ തരാം. തിരുവചനത്തിലെ വേറൊരു വലിയ തത്വമാണിത്. ശൂന്യമായതിൻ്റെ പിൻപേ പോകുന്നതിനെ കുറിച്ചാണ് യോന ഇവിടെ പറയുന്നത്. മായയുടെ പിൻപേ, യാഥാർത്ഥ്യമല്ലാത്തത്, അതെ, ഒരു കിനാവ് പോലെയുള്ള കാര്യങ്ങൾ. യോന ഇതിനെ മിഥ്യാബിംബം എന്നാണ് വിളിക്കുന്നത്, മായ. ഇവിടെ പറയുന്നത് അവർക്ക് ലഭിക്കാവുന്ന ഒരേ ഒരു ദയ അവർ ഉപേക്ഷിക്കുകയാണ് എന്ന്. യോന ഇപ്പോൾ പറയുന്നത് എന്തെന്നാൽ, ഞാൻ ജീവനുള്ള സത്യദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ഇനി മേലിൽ ഞാൻ ഒരു സംശയിക്കുന്ന അനുസരണം കെട്ട പ്രവാചകനല്ല, ഞാനിപ്പോൾ യാഥാർത്ഥ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഞാൻ ദൈവവുമായി നേരിട്ട് ഇടപെടുകയാണ്. ഞാൻ അവിടുത്തോട് അപേക്ഷിച്ചു, അവിടുത്തെ ദയക്കായി യാചിച്ചു, ഞാൻ കണ്ടതോ അവിടുന്ന് എന്നോട് കരുണാസമ്പന്നനാകുന്നു എന്നാണ്. യോന ദൈവത്തോട് നിലവിളിച്ചു. ഇപ്പോൾ ഇതാ അവൻ ഈ വാക്കുകളിലൂടെ തൻ്റെ നന്ദി പ്രകടിപ്പിക്കുകയാണ്. 9-ാം വാക്യം, ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. യോനായെ മത്സ്യം കരയ്ക്ക് ഛർദ്ദിച്ചപ്പോൾ അവൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടായിരുന്ന നന്ദി എനിക്കോ നിങ്ങൾക്കോ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അവനാകെ കുഴഞ്ഞ ഒരവസ്ഥയിലായിരുന്നപ്പോൾ പക്ഷേ തന്നെ വിടുവിച്ചതിന്, മരണത്തിൽ നിന്നും ഉയർപ്പിച്ചതിന് അവൻ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് തൻ്റെ ശബ്ദം ഉയർത്തി, നന്ദി കൊണ്ട് അവൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുകയാണ്. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. യോനായുടെ നേർച്ച എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ അവൻ ദൈവത്തോട് പറയുകയാണ്, ഞാൻ നിനവയിലേക്ക് പോകാം. നേരത്തെ അവൻ പറഞ്ഞിരുന്നത് എന്താണ്? എന്തുവന്നാലും ഞാൻ നിനവയിലേക്ക് പോകുകയില്ല. ഇപ്പോൾ ഇതാ അവൻ തൻ്റെ മനസ്സ് മാറ്റി. സത്യത്തിൽ ദൈവം അവൻ്റെ മനസ്സ് മാറ്റിയതാണ്. ഇപ്പോൾ അവൻ നേരുന്നത് താൻ നിനവയിലേക്ക് പോകാം എന്ന് തന്നെയാണ്. നമ്മിൽ പലരോടും ദൈവം ഇങ്ങനെ തന്നെ ഇടപെട്ടേ മതിയാകും, ഇല്ലേ? അവൻ എന്നെ ഒരു മത്സ്യത്തിനകത്താക്കിയില്ല, പക്ഷേ അതുപോലെയുള്ള അനുഭവത്തിലൂടെ അവൻ എന്നെ കടത്തി. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒരിക്കലും ദൈവത്തെ കുറ്റം പറയുകയല്ല. അവിടെ നിന്നെ ശിക്ഷിക്കുകയായിരുന്നു. എൻ്റെ സ്വയസംതൃപ്തി ഏതാണ്ടായെന്ന ഭാവം ദൈവത്തിന് എന്നെ കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലെത്തിയപ്പോൾ അവിടുന്ന് എന്നെ ശിക്ഷിച്ചു. എൻ്റെ ജീവിതത്തിലെ അപാകതകളെ ദൈവം കണ്ടു. അവൻ എന്നെ അടിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു. യോന പറഞ്ഞ അതേ കാര്യം പറയുവാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വന്ന പ്രയാസ ഘട്ടങ്ങൾക്കായി ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. അതുപോലെ തന്നെ എന്നെ അതിൽ നിന്നൊക്കെ വിടുവിച്ചതിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ദൈവത്തോട് നേർച്ചകൾ നേർന്നു. ആയത് എൻ്റെ ശിഷ്ടായുസ് ദൈവവചനം പറയുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാം എന്നായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മുൻപോട്ട് പോകാം എന്ന്, അതിനുവേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചത്. എനിക്ക് ശരിയായ ബോധമുണ്ട്. അനേകരും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ എന്നെ വിമർശിക്കാറുണ്ട്. ഞാനും പൂർണ്ണമായി സംതൃപ്തനാണെന്ന് പറയുന്നില്ല. കുറെ കൂടി ഭംഗിയായി ചെയ്യുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. പക്ഷേ ഞാൻ ദൈവത്തോടൊരു നേർച്ച നേർന്നു. ഈ യോന നേർന്ന നേർച്ച എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ നിനവയിലേക്ക് പോകുന്നു. ദൈവമേ, അവിടുന്ന് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പറയുന്നു, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ യോനായുടെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന ഇതുതന്നെയാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്താണ് യോന പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. വിടുതലിനെക്കുറിച്ചാണ് യോന ഇവിടെ പറയുന്നത്. ഇതേക്കുറിച്ച് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അനേകം കാര്യങ്ങൾ ഇവിടെയുണ്ട്. രക്ഷ എന്നുള്ളത് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം. രക്ഷ ഒരിക്കലും ദൈവത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ പ്രവർത്തനമല്ല. നമ്മുടെ കർമ്മങ്ങളാൽ, നമ്മുടെ പ്രവർത്തനങ്ങളാൽ ദൈവത്തിനൊരിക്കലും നമ്മെ രക്ഷിക്കുവാൻ സാധിക്കില്ല. കാരണം നമുക്ക് ദൈവം മുൻപാകെ കാഴ്ചവെക്കാവുന്നത് അപൂർണത മാത്രമാണ്. ദൈവം അപൂർണമായതൊന്നും അംഗീകരിക്കുന്നില്ല. എങ്ങനൊക്കെ ആയിരുന്നാലും പൂർണത ദൈവത്തിന് കാഴ്ചവെക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. അത് നമ്മെ ആശ്രയിച്ചോ നമ്മുടെ സൽക്കർമ്മങ്ങളെ ആശ്രയിച്ചോ ഇരുന്നിരുന്നെങ്കിൽ നമുക്കൊരിക്കലും രക്ഷപ്പെടുവാൻ സാധിക്കുമായിരുന്നില്ല. നാം ഓരോരുത്തരും നഷ്ടപ്പെട്ട പാപികളാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ. നമുക്ക് ഓരോരുത്തർക്കും രക്ഷ വേണമെന്നുണ്ടെങ്കിൽ ആയത് യോനായ്ക്ക് ലഭിച്ചതുപോലെ വേണം നമുക്ക് ലഭിക്കുവാൻ. അവൻ മരിച്ചവനായിരുന്നു, ആശയറ്റവനായി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. അവൻ ജീവിക്കണമെങ്കിൽ, അവൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ അതൊരു ഒറ്റ കാരണത്താൽ മാത്രമേ സാധ്യമാകൂ. അത് രക്ഷ യഹോവയുടേതാകുന്നു. താങ്കൾ രക്ഷിക്കപ്പെട്ടു എങ്കിൽ ആയത് രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വന്നു എന്നതിനാലാണ്. വേറെ യാതൊരു മാർഗവുമില്ല. രക്ഷ എന്നത് വളരെ ആശ്ചര്യകരമായ ഒന്നാകുന്നു. നമുക്കത് മൂന്ന് കാലങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നത് ഭൂതകാലം, ഞാൻ രക്ഷയിലാണ് ഇപ്പോൾ എന്നത് വർത്തമാനകാലം, ഞാൻ രക്ഷയുടെ പൂർണ്ണതയിലെത്തും എന്നത് ഭാവി കാലം. അതുകൊണ്ട് രക്ഷ എന്നത് ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ പ്രവർത്തനമാകുന്നു. ഇതേക്കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ടു ഭൂതകാലം. ക്രിസ്തു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:24 വാക്യം. ക്രിസ്തുവിനെ ആത്മാർത്ഥമായി ആശ്രയിക്കുന്ന ആ നിമിഷം താങ്കൾക്ക് നിത്യജീവൻ ലഭിക്കും. ഇന്ന് വിശ്വാസികളായിരിക്കുന്നവർക്ക് ഭൂതകാലത്തിൽ സംഭവിച്ച ഒന്നാണ് ഈ രക്ഷ. കഴിഞ്ഞ കാലത്തിൽ എന്തെങ്കിലും താങ്കൾ ക്രിസ്തുവിൽ ആശ്രയിച്ചെങ്കിൽ അപ്പോൾ നടന്ന പ്രവർത്തനം അതാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:36 നാം വായിക്കുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ക്രിസ്തുവിൽ ആശ്രയിച്ചപ്പോൾ താങ്കൾ ജീവൻ പ്രാപിച്ചു. താങ്കൾ ആയതിനു വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല. അവിടെ നിന്ന് അത് ഒരു സമ്മാനമായി തരികയാണ് ഉണ്ടായത്. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. റോമലേഖനം 6:23. ഞാൻ രക്ഷിക്കപ്പെട്ടു. എങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്? ക്രിസ്തുവിലും അവൻ്റെ പ്രവർത്തനത്തിലും വിശ്വസിച്ചതുകൊണ്ട്. അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. തീത്തോസിന്റെ ലേഖനം 3:5-7 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. രണ്ടാമതായി, ഞാൻ രക്ഷയിലാണ് എന്നത് വർത്തമാനകാലം. രക്ഷയോടുകൂടി ദൈവം നാമുമായിട്ടുള്ള ഇടപാടെല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി പ്രവർത്തിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2:12-13 വാക്യങ്ങളിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മിൽ പ്രവർത്തിക്കാത്തിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഇന്ന് നമ്മെ ആക്കിയിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുവാനാണ്. സൽപ്രവർത്തികൾക്കായിട്ട് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതെല്ലാം അവിടുത്തെ പ്രവർത്തനമാണ്. അവയെല്ലാം നമ്മിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. താങ്കളും ഞാനും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും കൃപയിലും വളരുന്നവരാകണം. ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല ഒരു വ്യക്തിയായി ഈ വർഷം ജീവിക്കണം. ഈ കാര്യത്തിൽ ചില സമയത്ത് എനിക്ക് നിരാശ തോന്നാറുണ്ട്. കാരണം ആ മരത്തിൽ കയറിയ പൂച്ചയുടെ കൂട്ടാണ് ഞാനും ചിലപ്പോൾ. പകൽ സമയത്ത് അത് മൂന്നടി അള്ളിപ്പിടിച്ചു കയറി, പക്ഷേ രാത്രിയിൽ 5 അടി താഴേക്ക് നിരങ്ങിപ്പോന്നു. വളരെ മുൻപിൽ ചെല്ലുവാൻ സാധിച്ചില്ല എന്നെനിക്കറിയാം, പക്ഷേ ഞാൻ ആശ നഷ്ടപ്പെട്ടവനല്ല. ദൈവം ഇപ്പോഴും എന്നിൽ പ്രവർത്തിക്കുന്നു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. മൂന്നാമതായി, ഞാൻ രക്ഷപ്പെടും. ഭാവികാലം, ഞാൻ പൂർണ്ണമായും രക്ഷപ്പെടുന്ന ഒരു ദിവസം വരുന്നു. വിശുദ്ധ പൗലോസ് ആ യൗവനക്കാരനായ തിമോത്തിയോസിനോട് പറയുന്നത് ശ്രദ്ധിക്കൂ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. 2 തിമോത്തിയോസ് 3:16-17 അനുഗ്രഹീതമായ ദൈവവചനത്തെക്കുറിച്ച് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നതോടൊപ്പം തന്നെ അവൻ പറഞ്ഞു, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. 2 തിമോത്തിയോസ് 3:14-15 തിമോത്തിയോസ് നേരത്തെ രക്ഷിക്കപ്പെട്ട വ്യക്തി ആയിരുന്നല്ലോ, പിന്നെന്താ പൗലോസ് ഇങ്ങനെ പറയുന്നത്? നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ. അതെ, പൗലോസ് ഇവിടെ അർത്ഥമാക്കിയത് തിരുവെഴുത്തുകൾ തിമോത്തിയോസിനെ ആത്മീയമായി വളരുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും സഹായിക്കും എന്നുള്ളതാണ്. യോന പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. അതെ, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചിന്ത. മറ്റൊരുത്തനിലും രക്ഷയില്ല. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ഇവിടെ യാതൊരു വിധ അനുരഞ്ജനത്തിന്റെയും ആവശ്യമില്ല. ഇത് വളരെ നിഷ്പക്ഷമായി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് രക്ഷ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ രക്ഷ സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം ഓർക്കണം, നാം നമ്മുടെ ആയുസിന്റെ അന്ത്യത്തിലെത്തിയാലും നാം പൂർണ്ണരാകില്ല. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഒരു ദിവസം നാം അവനെ മുഖാമുഖം കാണും. അന്ന് നാം അവനോട് അനുരൂപരാകും. എന്തൊരു അനുഗ്രഹീത അനുഭവമായിരിക്കും അത്. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എത്ര ആശ്ചര്യജനകമായൊരു പ്രസ്താവന. പ്രത്യേകിച്ചും നാം ഇത് കാണുന്നത് പഴയ നിയമത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അത്ഭുതം വർദ്ധിക്കില്ലേ? തൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ യോന പറഞ്ഞത് ഇതാണ്, യഥാർത്ഥ സ്വാതന്ത്ര്യം അതെ അത് ദൈവത്തിൽ നിന്നും മാത്രമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുവാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവം താങ്കളെ അടക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തനായി ദൈവശബ്ദം കേട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നുണ്ടോ? അതെ, ദൈവം നമ്മെ ആക്കുന്ന സ്ഥാനങ്ങളിൽ നാം വളരെ ഏറെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. യോന ദൈവത്തോട് പ്രാർത്ഥിച്ചു. യോന പ്രാർത്ഥിച്ചത് ദൈവഹിതപ്രകാരമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അനുസരണം കേട്ട് ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും കൂടെ നമ്മോട് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ മനസ്സില്ലാതെ ഓടിപ്പോയാൽ ഉണ്ടാകാവുന്ന പ്രശ്നം, അതെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധി ഇതുതന്നെയാണ്. യോന ഇപ്പോൾ കടന്നു പോകുന്നതായ പ്രതിസന്ധി. ദൈവത്തിന് എല്ലാ മനുഷ്യനെക്കുറിച്ചും വ്യക്തമായും വ്യക്തിപരവുമായ ഉദ്ദേശമുണ്ട്. അത് നിവർത്തിക്കുന്നത് വരെ ദൈവം നമ്മോട് കൂടെ നമ്മുടെ പിൻപേ ഉണ്ടായിരിക്കും എന്ന് വേണം ദൈവദിനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരമാകുന്നുവോ മുൻപോട്ട് പോകുന്നത്? പ്രാർത്ഥന.